ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം പ്രൊഫസർ എം ദാസൻ, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം
പ്രൊഫസർ. ഈ ദളിത് എഴുത്തുകാർ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നു, ഇന്ത്യൻ ദളിത് എഴുത്തുകാർ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നു, ഇവിടെ ഒരു പൊതുപരിപാടി അതിനായി സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ദളിത് എഴുത്തിന്റെ, ദളിത് സാഹിത്യത്തിന്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് ഓസ്ട്രേലിയയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു, എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ പരിപാടി, അതുപോലെ തന്നെ ഇവിടെ അത്ര ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പ്രസക്തി എന്താണെന്ന കാര്യം ആദ്യം തന്നെ ഒന്ന് പറയാമോ?
ഈ പരിപാടിയുടെ സൂത്രധാരക ഡോക്ടർ മൃദുല നാഥ് ചക്രവർത്തിയാണ്. അവര് ഡെപ്യൂട്ടി ഡയറക്ടറാണ് മോനാസ് കേശ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അവരുടെ ഒരു പ്രോജക്റ്റാണ് ഇന്ത്യയിലെ ദളിത് ആദിവാസി സാഹിത്യവും ഓസ്ട്രേലിയയിലെ ഒറിജിനൽ സാഹിത്യവും തമ്മിലുള്ള താരതമ്യ പഠനം. ആ പ്രോജക്റ്റിന്റെ ഭാഗമായി അവര് 2 വർഷങ്ങളോളമായി ഇവിടുത്തെ ആദിവാസി എഴുത്തുകാരെയും ആക്ടിവിസ്റ്റുകളെയും ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വെച്ച് കാണുന്നത് തന്നെ. അവർ ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, അങ്ങനെ പല സ്ഥലത്തും സെമിനാർ ഇതുപോലെ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയില് ദളിത് ആദിവാസി എഴുത്തുകാരെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുള്ള അതിന്റെ കണ്ടിന്യൂഷനാണ്. ഇത് ഇനിയും നീണ്ടു നിൽക്കും, 2-3 വർഷം കൂടി ഉണ്ടാകും.
എന്തായിരുന്നു ഇവിടുത്തെ പരിപാടികൾ?
ഇവിടുത്തെ പരിപാടി 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ എല്ലാ എഴുത്തുകാരും സംസാരിക്കുക, അവർ എഴുത്തുകാർ എന്നുള്ള നിലക്ക്. എന്നിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് 10 പേര്, ഇവിടുന്ന് ഒരു ഏതാണ്ട് 10 പേര്, അപ്പൊ ഞങ്ങളുടെ അനുഭവങ്ങൾ, ഞങ്ങൾ എങ്ങനെയാണ് സാഹിത്യത്തെ കാണുന്നത്, ഞങ്ങളുടെ സംസ്കാരം എങ്ങനെയാണ്. രണ്ടും ബഹു സംസ്കാര രാഷ്ട്രങ്ങളാണല്ലോ ഇന്ത്യയും ഓസ്ട്രേലിയയും. അപ്പൊ ബഹുസംസ്കാര രാഷ്ട്രങ്ങളാണെന്ന് പറയുകയും പക്ഷെ ഈ ബഹുസ്വരത്തെ പലപ്പോഴും മറന്നുപോവുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യവും മുമ്പിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം ബഹുസംസ്കാര രാഷ്ട്രങ്ങൾ മറ്റു സംസ്കാരത്തിനെ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കപ്പെടുന്നത് എന്ന് ചർച്ച ചെയ്യുകയും അത് മാറ്റി തീർക്കാൻ വേണ്ടി എഴുത്തുകാരെന്ന നിലക്ക്, അക്കാഡമിഷ്യൻസ് എന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് സമാനതകൾ, ഇതാണ് ലിറ്റററി കോമൺസ് എന്നാണ് ഇതിന്റെ ടൈറ്റിൽ തന്നെ
പരിപാടിയുടെ പേര്.
അപ്പൊ അവിടെ ആയാലും ഇവിടെ ആയാലും ലാൻഡ് റൈറ്റ്സ് നിങ്ങൾക്കറിയാമല്ലോ, അവിടുത്തെ ആദിവാസികളുടെ ഭൂമി പ്രശ്നമുണ്ട്, ഇവിടെ ആദിവാസികളുടെ പ്രധാന പ്രശ്നം ഭൂമി പ്രശ്നമാണ്, അവരുടെ എഡ്യൂക്കേഷൻ ലെവൽസ്, എംപ്ലോയ്മെന്റ് ലെവൽസ് ഒക്കെ വളരെ കുറവാണ്, അവരുടെ ഹെൽത്ത് വളരെ കുറവാണ്, അവരുടെ ഇൻകം വളരെ കുറവാണ്. ഇത് ഒരുപാട് താരതമ്യങ്ങൾ. ഇപ്പൊ ഞാൻ അത്തരം മറ്റു രാജ്യങ്ങളിൽ കൂടി പോയതുകൊണ്ട് എനിക്ക് കുറച്ച് അറിയാമെന്ന് മാത്രം. സൗത്ത് ആഫ്രിക്കയിലായാലും കനഡയിലായാലും അമേരിക്കയിലായാലും മറ്റു രാജ്യങ്ങളിലായാലും ഏത് ലോകത്തെ ഏത് സ്ഥലത്തായാലും പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളാണല്ലോ ഇതെല്ലാം, ആദിവാസികളും ഒറിജിനൽസും. അപ്പൊ അവരുടെ സംസ്കാരങ്ങളും സാഹിത്യം തമ്മിലുള്ള താരതമ്യ പഠനവും അതിന്റെ പ്രസക്തിയും. ഓസ്ട്രേലിയ പോലെ വളർന്നു വരുന്ന ഒരു രാഷ്ട്രം, ഇന്ത്യയെ പോലെ വളർന്നു വരുന്ന ഒരു രാഷ്ട്രം, ഇത്തരം രാഷ്ട്രങ്ങളിലെ സാഹിത്യവും സംസ്കാരങ്ങളും കൊള്ളക്കൂടെ പരസ്പരം അറിയപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ചും പുതിയ അക്കാഡമിക്സ്, പുതിയ വിദ്യാർത്ഥികൾ അത് പഠിക്കേണ്ടി വരിക, അതിന്റെ സാധ്യത വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണത്. അത് 2-3 വർഷം കൂടി നീണ്ടു നിൽക്കുന്നു
സ്വാഭാവികമായിട്ട്. അപ്പൊ എന്തായാലും ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ഈ ദളിത് സാഹിത്യം അല്ലെങ്കിൽ ദളിത് എഴുത്തുകൾ എന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു സമയമാണ്, ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ദളിത് എഴുത്തുകളെ കുറിച്ച്. ഞാൻ അതിനെക്കുറിച്ച് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സംശയം പലപ്പോഴും ഉയർന്നു വരുന്ന തർക്കങ്ങളുള്ള ഒരു വിഷയമാണ്, എന്താണ് ദളിത് സാഹിത്യം എന്നതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടല്ലോ. ദളിതുകൾ തന്നെ സ്വന്തം അനുഭവത്തെ കുറിച്ച് എഴുതുന്നതാണോ, അല്ലെങ്കിൽ ദളിതരുടെ പ്രശ്നങ്ങളെ കുറിച്ച് മറ്റുള്ളവർ എഴുതുന്നതാണോ ദളിത് സാഹിത്യം എന്ന ഒരു തർക്കം പലപ്പോഴും വരാറുണ്ട്. താങ്കൾക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്?
ഞാൻ ഒരു 10-20 കൊല്ലമായിട്ട് പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും എല്ലാ ഇന്റർവ്യൂവിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൃത്യമായ ഉത്തരം തരാം. 2 രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. 1, ദളിതരുടെ അനുഭവമില്ലാത്ത ഒരാൾ ദളിതരെ കുറിച്ച് എഴുതുന്നത് ദളിതൻ അവരുടെ അനുഭവത്തെ കുറിച്ച് എഴുതുന്നത് പോലെ ആവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഞങ്ങളെ പോലുള്ളവർ കൃത്യമായ നിലപാടെന്ന് പറഞ്ഞാൽ ദളിത് അനുഭവങ്ങളിലുള്ള, ദളിത് വീക്ഷണമുള്ള, ദളിതനായിരിക്കുന്ന ആള് എഴുതുന്നത് മാത്രമേ ദളിത് സാഹിത്യമാവുള്ളൂ എന്ന് തന്നെയാണ് ഞാനോ അല്ലെങ്കിൽ ലിംബാലയോ അതുപോലെ അറിയപ്പെടുന്ന കൃത്യമായ നിലപാടുകൾ എടുക്കുന്ന. എന്താണ് ഈ ദളിത് നിലപാട്? ദളിത് നിലപാട് എന്ന് പറഞ്ഞാൽ അത് ആന്റി ബ്രാഹ്മണിക്കൽ, ആന്റി ഹിന്ദു, ആന്റി ഹൈറാർക്കിക്കൽ, ആന്റി കൊളോണിയൽ സംഭവമാണ്. അതിന്റെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അംബേദ്കറിസമാണ് അല്ലെങ്കിൽ ബുദ്ധിസമാണ്. ഒരു തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാവുക, ഹൈറാർക്കി ഉണ്ടാവാതിരിക്കുക, ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിക്ക് ജനങ്ങൾ, ജാതിയില്ലാത്ത, മനുഷ്യൻ മനുഷ്യനെ തമ്മിൽ വേർതിരിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള സങ്കല്പമാണ് അംബേദ്കറിന്റെ തോട്ട്സ്. അംബേദ്കർ തോട്ടിൽ അടിയുറച്ചുകൊണ്ട് ദളിതർ എഴുതുന്ന, അത് പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്, എല്ലാ ദളിതരും ദളിതരാണെന്ന് അത്തരത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. ദളിതനായി ജനിച്ചത് കൊണ്ട് ദളിതനായിക്കൊള്ളണമെന്നില്ല. അതേസമയം ഇന്ത്യയിലെ എല്ലായിടത്തും ആദ്യ കാലഘട്ടങ്ങളിൽ ദളിതരെ കുറിച്ച് എഴുതിയ ഒരു ദളിതരായിരുന്നില്ല. അത് അംഗീകരിക്കാൻ നമുക്ക് വിഷമവുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ തകഴിയുണ്ട്, കശവദേവി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോ ഈവൻ ജ്യോതി ബഹുലെ പോലും ദളിതനായിരുന്നില്ല. അപ്പൊ അത് അംഗീകരിക്കുന്നതിൽ യാതൊരു വിഷമമില്ല. ഒരു എക്കണോമിക് എന്ന നിലയ്ക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലെ കാര്യം പറ്റുകയാണെങ്കിൽ പുരോഗമന സാഹിത്യം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഐഡിയോളജി ആദ്യ കാലഘട്ടത്ത്, പക്ഷെ അവരുടെ കാഴ്ചപ്പാട് അല്പം വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അതാണ് പ്രധാന വ്യത്യാസം. ഒന്ന്, മാർക്സിസ്റ്റ് ഐഡിയോളജി കാസ്റ്റ് അംഗീകരിക്കാൻ ഇന്ത്യയിലെ മാർക്സിസ്റ്റ്, പ്രത്യേകിച്ചും കേരളത്തിലെ മാർക്സിസ്റ്റുകാർക്ക് ഇപ്പോഴും തയ്യാറാവുന്നില്ല. ക്ലാസ്സായി മാത്രം കാണുമ്പോൾ ക്ലാസ്സിനകത്ത് കാസ്റ്റ് ഉണ്ടല്ലോ. അതാണ് അംബേദ്കർ ദളിത് സാഹിത്യം എന്ന് ഞങ്ങൾ പറയുന്നത്. ദളിതരാൽ എഴുതപ്പെട്ട അംബേദ്കറിസ്റ്റ് കാഴ്ചപ്പാടുള്ള ആ സ്വയം അനുഭവം നേരിട്ട് അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ കൃത്യമായി മനസ്സിലാവും. ഒരു പ്രോവർബ് ഉണ്ട്, ആ പ്രോവർബ് പറഞ്ഞാൽ പുതുതായി ഷൂ ധരിച്ചവന് മാത്രമേ ആ പുതിയ ഷൂവിന്റെ കടി അറിയുള്ളൂ. നിങ്ങൾ ധരിച്ച ഷൂവിന്റെ കടി എനിക്ക് അറിയില്ലല്ലോ, ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പോ എന്താണ് ഒരു ദളിത അനുഭവം എന്ന് നേരിട്ട് അറിയാത്ത ഒരാൾ എഴുതുന്നത് ദളിതർക്ക് വേണ്ടിയുള്ള സാഹിത്യമാകു മാറുകയും ബൊമ്മായ സുധാപതി ദേവി എഴുതുന്നുണ്ട്, അത് ദളിത് സാഹിത്യമല്ല.
ഞാനത് ചോദിക്കാനുള്ള കാര്യം, പല ചർച്ചകളിലും നിങ്ങൾ ദളിത് സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ദളിത് സാഹിത്യകാരന്മാരും മറ്റ് പൊതുമേഖലയിലുള്ള മറ്റു സാഹിത്യകാരന്മാരെല്ലാം ഒരുമിച്ച് പങ്കെടുക്കുന്ന ചർച്ചകളിലെല്ലാം ഈ വിഷയം പലപ്പോഴും ചർച്ചയാകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, സ്വാഭാവികമായിട്ടും അതിലും വരുന്ന ഒരു കാര്യം, ദളിത് സാഹിത്യം എന്ന രീതിയിൽ മുഖ്യധാരാ സാഹിത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു രീതിയായി അത് മാറണമോ വേണ്ടയോ എന്ന സംശയം തോന്നാറുണ്ട്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് ബ്രാഹ്മിണിക്കൽ സാഹിത്യം കേരളത്തിൽ മലയാള സാഹിത്യത്തിൽ വളരെ ശക്തമായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോഴും ഉദാഹരണങ്ങൾ പറയാമെങ്കിൽ പോലും പൊതുവിൽ ആ ഒരു ബ്രാഹ്മിണിക്കൽ സാഹിത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായും തർക്കിക്കാവുന്ന മറ്റൊരു വിഷയമാണത്. പക്ഷെ എങ്കിൽ പോലും ഈ ബ്രാഹ്മിണിക്കൽ സാഹിത്യത്തിന്റെ ഒരു അപ്പോസ്തലന്മാരായിരുന്ന വ്യക്തികൾ പോലും ദളിതരുടെയും ആദിവാസികളുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും എല്ലാം പ്രശ്നങ്ങളെ കുറിച്ച് എഴുതി തുടങ്ങിയിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അത്
മനസ്സിലാക്കാൻ അതെന്തുകൊണ്ട് എനിക്കറിയാം, 1997 ഇന്ത്യ കേരളത്തിൽ ആദ്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു ദേശീയ തലത്തിൽ നാഷണൽ ദളിത് സെമിനാർ നടത്തിയപ്പോ എന്റെ തന്നെ സഹപ്രവർത്തകരായ ഇടതുപക്ഷക്കാരായ ആളുകൾ ശാരീരികമായി പോലും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതിന്റെ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. അവിടുന്ന് മാറി ഇപ്പോൾ ദാസനെ അല്ലെങ്കിൽ ദാസന്റെ വർഷനെ വായിക്കാനും അത് അംഗീകരിക്കാനും അവർ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറയാം. ഒരു കാലത്ത് അവഗണിച്ചു നോക്കി ശരിയാവുന്നില്ല, എതിർത്ത് നോക്കി ശരിയാവുന്നില്ല. ഇപ്പോ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ അവഗണിക്കാനാവാത്ത ഒരു ഓൾട്ടർനേറ്റീവ് കൾച്ചറൽ ലിറ്റററി ഡിസ്കോഴ്സ് ആയിട്ട് ഇത് വളർന്നു വന്നു കഴിഞ്ഞു. ഇപ്പൊ എന്റെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ബുക്ക് വന്നതോടുകൂടി എനിക്ക് രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പൊ ഇംഗ്ലീഷിലായതുകൊണ്ടേ അവരൊക്കെ വായിച്ചിട്ട് അഭിപ്രായം ചോദിക്കുന്നു, പലരും എന്നെ കാണാൻ വരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ പറയുക, അവരൊരു സൗമനസ്യം കൊണ്ട് ഒരു കോണ്ടസെന്റിന്റെ പോലെയോ അല്ലെ ഒരു പാറ്റേണലിസം പോലെയോ ഒരു പാറ്റേണൈസിംഗ് പോലെയോ ആയതല്ല, അവർ നിർബന്ധിക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ ചെറിയ ലിറ്റർ കോൺട്രിബ്യൂഷൻ. ഞങ്ങളെ പോലുള്ള 100-200 ആളുകൾ ഒരു 10-25 കൊല്ലമായി ചെയ്ത ചെറിയ കോൺട്രിബ്യൂഷന്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ സാഹിത്യത്തെ പറ്റിയോ സംസ്കാരത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ദളിത് സാഹിത്യമോ ദളിത് ലിറ്ററേച്ചറോ ചർച്ച ചെയ്യാതെ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു തുടങ്ങിയ ചോദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരു ദളിത് സാഹിത്യം, ദളിത് എഴുത്ത് എന്ന രീതിയിൽ മാറി അല്ലെങ്കിൽ വേറിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ? മുഖ്യധാരാ സാഹിത്യത്തിന് ഒപ്പം തന്നെ മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത്?
അല്ല, കാരണം നേരത്തെ പറഞ്ഞല്ലോ പെർസ്പെക്ടീവില് ഡിഫറൻറ് ഉണ്ടല്ലോ. മുഖ്യധാര പ്രിഫർ എക്സാമ്പിൾ പുരോഗമന സാഹിത്യത്തിൽ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദനിലൊക്കെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കൃത്യമായി നോക്കിയറിയാം. സച്ചിയോട് ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ ദളിത് സാഹിത്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊക്കെ വളരെ പുച്ഛമായിരുന്നു വാസ്തവം പറഞ്ഞാൽ. അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഇപ്പോഴതല്ല, ഇപ്പൊ അദ്ദേഹം ഇതിന്റെ ഒരു വക്താവായി മാറിയിട്ടുണ്ട്. അപ്പോ മാർക്സിസ്റ്റ് എഴുത്തുകാരെ ഇടതുപക്ഷ ചിന്തകർ ഇപ്പോഴും ദളിതരെ പറ്റി എഴുതുന്നെങ്കിലും അതിന്റെ പെർസ്പെക്ടീവ് ഡിഫറൻ്റ് ആണ്. ഇതാണ് അതിന്റെ വ്യത്യാസ പയനം. അത് അത്രമാത്രം വ്യത്യസ്തമായി തുടരുന്നോ അത്രയും കാലം ഇതും വ്യത്യസ്തമായി തന്നെ പാരലലായിട്ട് പോകും. ഒരിക്കലും മറ്റവർക്ക് അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. എം ടി വാസുദേവൻ നായർ എത്ര നല്ല നോവലിസ്റ്റ് ആണ്, എത്ര നല്ല മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹം എഴുതുമ്പം അദ്ദേഹത്തിന്റെ അനുഭവവും അറിവുള്ള പരിശ്രമവും വെച്ച് തന്നെ എഴുതാൻ പറ്റൂ. അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം രാഘവൻ അത്തോളിയെ പോറ്റുള്ള ഒരു നോവലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു നോവൽ വായിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ പരിസരവും അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയും അദ്ദേഹം ഉപയോഗിക്കുന്ന നിലപാടുകളും വളരെ വളരെ വ്യത്യസ്തമാണ്. അതങ്ങനെ വ്യത്യസ്തമായി തുടരുന്നിടത്തോളം കാലം ഇത് രണ്ടും ഒരേ തമത്തിന് ഒരേ ധാരയിൽ തന്നെ പാരലായി പോയിക്കൊണ്ടിരിക്കും. അതൊന്നും മറ്റതാവാൻ പറ്റില്ല. കാരണം ഒരു ദളിതന് ഒരിക്കലും ഒരു നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു ഒരു മുഖ്യധാര സംസ്കാര ഭൂമിയിൽ നിന്നുകൊണ്ട് എഴുതാൻ പറ്റില്ല. മറ്റാൾക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പാരസ്പര്യമുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ദളിത് സാഹിത്യത്തിനെ പറ്റി മറ്റവർ മനസ്സിലാക്കണം, ദളിതർമാർ മറ്റുള്ളവരെ പറ്റി മനസ്സിലാക്കണം. ബിക്കോസ് സാംസ്കാരിക കൊള്ളക്കൊടുക്കലുകളാണല്ലോ ഒരു നല്ല സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ. സാധ്യതയില്ല, ആവുകയുമില്ല.
അല്ല പ്രൊഫസർ ദാസ്, ഞാൻ ചോദിച്ചു വന്നത് ഇപ്പൊ ദളിത് സാഹിത്യം എന്നതിനേക്കാൾ ഉപരിയായി ദളിത് സ്വത്വബോധത്തെ കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അംബേദ്കർ ഉൾപ്പെടെ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് ബുദ്ധമതം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ മാറ്റി മുഖ്യധാരയിലേക്ക് എത്താൻ കഴിയണം എന്നൊരു ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ദളിത് സാഹിത്യം അല്ലെങ്കിൽ ദളിത് സ്വത്വബോധം മറ്റൊരു സ്വത്വബോധമാക്കി മാറ്റുമ്പോൾ, വേറിട്ട് നിൽക്കുമ്പോൾ ആ മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് ഒരു തടസ്സമായി മാറുകയല്ലേ ചെയ്യുന്നത്?
അവിടെയാണ് ബേസിക് നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങൾ പറഞ്ഞതിൽ സൂചിപ്പിച്ച നിലപാടുകളുള്ള പ്രശ്നം അതാണ്. അങ്ങനെയല്ല വേണ്ടത്. ലോകത്തൊരു സ്ഥലത്തും ഒരു മുഖ്യധാര എന്ന് പറഞ്ഞൊരു സാധനമില്ല, ധാരകളാണ്. വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത വിഭാഗ ജീവികൾ, വ്യത്യസ്ത ചിന്തകൾ. ഇന്ത്യയുടെ സംസ്കാരം നോക്കുക, ഇന്ത്യയുടെ ചരിത്രം നോക്കുക. ഇന്ത്യയിൽ എന്നെങ്കിലും ഒരു സംസ്കാരമോ ഒരു ചിന്താഗതിയോ ഉണ്ടായിരുന്നു? നമുക്ക് ലോകായത്തുണ്ടായിരുന്നു, നമുക്ക് ചാളവാകത്തുണ്ടായിരുന്നു, നമുക്ക് ശ്രമണ ഫിലോസഫി ഉണ്ടായിരുന്നു, നമുക്ക് വേദിക് ഫിലോസഫി ഉണ്ടായിരുന്നു. ഇതെവിടെ വെച്ചാണ് ഇന്ത്യ എന്നാൽ ഹിന്ദു സംസ്കാരമായി മാറിയത്? ഇന്ത്യൻ ഭാഷ എന്ന് പറഞ്ഞ സംസ്കൃതമായി, അതിനു മുമ്പ് പാലി ഉണ്ടായിരുന്നല്ലോ, കരോഷ്ടി ഉണ്ടായിരുന്നല്ലോ, പ്രാകൃതമായിരുന്നു. ഇതാണ് ശക്തമായി എതിർക്കപ്പെടേണ്ട നിലപാട്. മുഖ്യധാര എന്നൊന്നിനെ വേററൈസ് ചെയ്യുകയും മറ്റതിനെ ഇൻഫീരിയറൈസ് ചെയ്യുന്ന ഒരു ഡിസ്കോഴ്സ് ആയിരുന്നു അതുവരെ 21st century വരെ ഉണ്ടായിരുന്നത്. ഇന്ന് അതല്ല, ലോകത്ത് ഒരു സ്ഥലത്തുമല്ല. വ്യത്യസ്ത ധാരകളെ അംഗീകരിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും മനുഷ്യരെ പോലെ പരസ്പരം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാനാണ്. ഇന്ത്യയിലത് ഇന്നും ഇല്ലല്ലോ. ഈ മുഖ്യധാര ആളുകൾ ഈ ദളിതരെയോ ആദിവാസികളെയോ കാണുന്നത് തന്നെയാ. ഇന്നും എല്ലാ കോർണറിലും എല്ലാ സാമൂഹിക പാരസ്പര്യങ്ങളിലും ഈ വ്യത്യാസം കാണുന്നിടത്തോളം കാലം ഇതെങ്ങനെയാ മെയിൻ സ്ട്രീം ആവുന്നതെന്ന് ആലോചിച്ച് പറയൂ. അതാണ് പ്രശ്നം.
അപ്പൊ
മുഖ്യധാരയല്ല, വ്യത്യസ്ത ധാരകളാണ് ലോകത്തെല്ലായിടത്തും. മൾട്ടിക്കൾച്ചറലാണ്, പ്രത്യേകിച്ചും ഓസ്ട്രേലിയ മൾട്ടിക്കൾച്ചറലാണ്, ഇന്ത്യ മൾട്ടിക്കൾച്ചറൽ. ഇത് ഒന്നിനെ വാലറൈസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോഴാണ് കൊളോണിയൽ ആവുന്നത്. ഇത് നമ്മൾ അനുഭവിച്ചതാണ്. ബ്രിട്ടീഷുകാരെ ഭരിച്ചപ്പോൾ ബ്രിട്ടീഷ് സംസ്കാരമാണ് നല്ല സംസ്കാരം എന്ന് അവർ പറഞ്ഞു, ഇന്ത്യ മോശമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്ത്യക്കാർ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അതിലെ ഹിന്ദു സംസ്കാരം മോശമാണെന്നും മറ്റത് മോശമാണെന്നും പറയുന്നു. ഇത് ഒരു അക്കാഡമിക് എന്നുള്ള നിലയ്ക്ക്, ഒരു സാമാന്യ ചിന്തകൻ എന്ന നിലയ്ക്ക് ഒരിക്കലും യോജിക്കാവുന്ന ഒരു നിലപാടല്ല.
സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ദളിത് സ്വത്വബോധത്തെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ആദ്യമായി കാഞ്ചാലയുടെ വൈ ഐ എം നോട്ട് എ ഹിന്ദു എന്നുള്ള പുസ്തകം വായിച്ചപ്പോഴാണ് ഈ ഒരു ദളിത് സ്വത്വബോധത്തെ കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ പറയുന്നത് ഇപ്പോൾ ഹിന്ദു ആചാരങ്ങൾ വിശ്വാസങ്ങൾ അതിനേക്കാൾ പൂർണ്ണമായും വ്യത്യസ്തമാണ് ദളിത് ആചാരങ്ങൾ വിശ്വാസങ്ങൾ എന്നെല്ലാമാണ് അദ്ദേഹം പ്രധാനമായി പറഞ്ഞു വെക്കുന്നത് അതിനകത്ത്. ഈ ഒരു ഇതിനകത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത്, ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരം ഒന്നും ഇല്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്, എങ്കിൽ പോലും
ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതുണ്ട്, അത് ഒന്ന് മാത്രമാണ്. അതുപോലെ പല സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്.
അല്ല, പക്ഷെ അവിടെ അതിനകത്ത് ഒരു ദളിത് വിഭാഗങ്ങളുടെ സ്ഥാനം എവിടെയാണ്?
ഇല്ലല്ലോ, ഹിന്ദു വിഭാഗം അംഗീകരിക്കുന്ന സനാതന ധർമ്മമാണ്. സനാതന ധർമ്മത്തിനകത്ത് വർണ്ണാശ്രമ ധർമ്മമാണ്. വർണ്ണാശ്രമ ധർമ്മത്തിൽ 4 ജാതിയേ ഉള്ളൂ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ശൂദ്രന്റെ അപ്പുറത്തല്ലേ ദളിതന്മാർ? അപ്പൊ പിന്നെ എങ്ങനെയാ ഹിന്ദുമതത്തിനകത്താവുന്നേ? ഇതെല്ലാം മേജർ ഡിബേറ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ഹിന്ദുമതത്തിനകത്താകേണ്ടി വന്നത്? അവിടേക്കാണ് ചർച്ച പോകേണ്ടത്. അങ്ങനെ പോകുമ്പോഴാണ് പ്രശ്നം. ഇവിടുത്തെ ലാർജ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇതാണ്. ഈ ലാർജ് മെജോറിറ്റി ആള്, ഇത്രയും ഭൂരിപക്ഷം ആളുകളുടെ പിന്തുണ നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ കാലത്തും വേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധി ഇവരെ പാറ്റനൈസ് ചെയ്യേണ്ടി വന്നത്, ഇപ്പോഴും വേണം. അതുകൊണ്ടാണ് BJP പോലും ഇവരെ വേണ്ടി വരുന്നത്. അത് വെറും പൊളിറ്റിക്കൽ പവറിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി മാത്രമാണ്. പക്ഷെ സാംസ്കാരികമായി അവരെ പെരുമാറ്റത്തിൽ, സാമൂഹ്യ പരസ്പരങ്ങളിൽ ഇവരെ അവരെ പോലെ ഈക്വലായിട്ട് അംഗീകരിക്കുന്ന ഒരു അനുഭവം നമുക്കില്ലല്ലോ.
തീർച്ചയായും അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു രാഷ്ട്രീയ പ്രശ്നം കൂടി ചോദിക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദിവാസി പ്രശ്നങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഒരു മുഖമെന്ന് പറയാമായിരുന്ന CK ജാനു ഇപ്പോൾ BJP ഒപ്പം മത്സരിക്കുകയാണ്. അപ്പോൾ അതിൽ തെറ്റില്ല, ആ ആശയധാരയിൽ തെറ്റില്ല എന്ന് CK ജാനു സമ്മതിച്ചിരിക്കുകയാണല്ലോ.
അതാണ് ഇതിലെ കോൺട്രഡിക്ഷൻ. CK ജാനുവിനെ ഏതാണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 10-25 കൊല്ലമായിട്ട് എനിക്കറിയാം. അവരുടെ നിലപാടുകൾ കുറെ ക്രിസ്ത്യൻ NGO കൂടെ പോയി. അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തിനോട് ഒരു ബാർഗെയിനിങ് നടത്തി. ഇതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ഇടതുപക്ഷത്തിനോട് ബാർഗെയിനിങ് നടത്തി, ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, ശിവനെ കടപെട്ടിട്ട്. പക്ഷേ 4 സീറ്റ് വേണമെന്ന് പറഞ്ഞു, അപ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ വെച്ചു. ഇപ്പോഴവർക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചില പവർഫുൾ പൊസിഷനിൽ എത്തിപ്പെടണം. അതിന് ബി ജെ പി ശരിക്കും വലവലിച്ചു കൊടുത്തു. അപ്പൊ ആ രാഷ്ട്രീയ പവർ ഷെയർ ചെയ്യാനുള്ള അവരുടെ ആഗ്രഹത്തിൽ നിന്നും, ഒരുപക്ഷെ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കിട്ടാത്ത ഒരു തരത്തിലുള്ള സംഭവം വ്യക്തിപരമായി അത് സ്വാധീനിച്ചിട്ടുണ്ടാവും.
ഞാൻ ചോദിക്കുന്നത് അത്തരത്തിലാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന താങ്കൾ ഉൾപ്പെടെ പറയുന്ന ആ ഒരു ദളിത് ഐഡന്റിറ്റി, ദളിത് വിചാരധാര, അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു വിചാരധാരയാണ് ബി ജെ പിയുടെ താങ്കൾ തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് വഴിമാറി പോകാൻ കഴിയുമെങ്കിൽ അത്രത്തോളം ദുർബലമാണോ ഈ താങ്കൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു ആശയധാര?
വളരെ കറക്റ്റ്, വളരെ കറക്റ്റ്. കാരണം ദളിത് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഹോമോജനൈസ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് അല്ല ഇന്ത്യയിൽ. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ദൗർബല്യവും. ഇതിൽ തന്നെ പല പല ധാരകളുണ്ട്. ഫോർ എക്സാമ്പിൾ, അംബേദ്കറിസ്റ്റ് ദളിതുകളുണ്ട്, ഹിന്ദു ദളിതുകളുണ്ട്, മെജോറിറ്റി ഹിന്ദു ദളിതാണ്, ക്രിസ്ത്യൻ ദളിത്സ് ഉണ്ട്, അല്പമെങ്കിലും കൺവേർട്ട് ചെയ്ത മുസ്ലിം ദളിത്സ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്, ദളിത് വളരെ ശക്തമായി ഇന്ത്യയിൽ വളരാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇതിനകത്ത് തന്നെയുള്ള വ്യത്യസ്ത വിഭാഗീയതയാണ്. ഒന്ന്, ഈ സാംസ്കാരികമായ വിഭാഗീയത. രണ്ട്, രാഷ്ട്രീയമായ പാർട്ടികളുടെ വാലാഴ ആയി മാറുന്നതിന്റെ ഒരു അവസ്ഥ. മൂന്ന്, മായാവതി പോലുള്ള ആളുകളെ പവർ ഹംഗറി ആയിട്ടുള്ള അവസ്ഥ. ആ ദൗർബല്യം മുതലെടുക്കുക തന്നെയാണ് എല്ലാ പാർട്ടികളും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും.
ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി, അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, മാധ്യമങ്ങളിലെ ഒരു ദളിത് പ്രാതിനിധ്യം അല്ലെങ്കിൽ ദളിത് പ്രസൻസ് ആണ്. കാരണം പ്രത്യേകിച്ചും കേരളത്തിൽ മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും അധികം വിമർശന വിധേയമാക്കപ്പെടുന്ന ഒരു കാര്യം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഒരു ദളിത് പെൺകുട്ടിക്ക് നേരെ പീഡനമുണ്ടായാൽ അതിനെ ദളിത് എന്ന ഐഡന്റിറ്റിയിൽ തന്നെ വല്ലാതെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറിച്ച് കേരളത്തിൽ നടക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസവും കേരളത്തിൽ ഒരു ദളിത് പെൺകുട്ടി പീഡിക്കപ്പെട്ടു, അവിടെ ദളിത് എന്ന ഒരു പ്രയോഗം വരുന്നില്ല, അതിന് പകരം ഒരു പെൺകുട്ടി എന്ന് മാത്രം വരുന്നുണ്ട്. അങ്ങനെ ഒരു വേർതിരിവ് മലയാള മാധ്യമങ്ങൾക്കുള്ളതായി താങ്കൾക്ക് ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ?
വളരെ ശരിയാണ്. ഇതാണ് ഞാൻ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഭാഗത്ത് മറുപടിയാണത്. എന്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് ലയിക്കണ്ടെന്ന് ചോദിച്ചില്ലേ? ഇത് തന്നെ കാരണം. കേരളത്തിലെ എല്ലാ പ്രധാന പത്രങ്ങളുടെയും വർഗപരമായ താല്പര്യം അപ്പർ കാസ്റ്റ് തന്നെയാണ്. അത് ഒന്നുകിൽ ക്രിസ്ത്യൻ ആവാം, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആവാം, ഹിന്ദു അപ്പർ കാസ്റ്റ് ആവാം, അല്ലെങ്കിൽ മുസ്ലിം ആവാം. അപ്പൊ മാധ്യമം എടുത്തോളൂ, മനോരമ എടുത്തോളൂ, മാതൃഭൂമി എടുത്തോളൂ. അതുകൊണ്ട് തന്നെ പ്രധാനമായി ഇന്നത്തെ ദളിത് ഡിസ്കോഴ്സ് അറിയപ്പെടുന്നത്. അതേസമയം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കേരളത്തിലെ ഇവരൊന്നും അല്ലാതെ തന്നെ സമാന്തരമായി പ്രചരിക്കപ്പെടുന്ന ദളിത് മാധ്യമങ്ങളുണ്ട്, ധാരാളം ജേർണലിസ്റ്റുകളുണ്ട്, ധാരാളം ഓൺലൈൻ മാഗസീനുകളുണ്ട്. അതില് വാസ്തവത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നുണ്ട്. അതിപ്പോ ഇവിടെയും നോക്കിക്കോളൂ, ഓസ്ട്രേലിയയിൽ ഒരു അബറിജിനൽ ആയിട്ടുള്ള ഒരു സ്ത്രീയെ ദിവസങ്ങളോളം ഇതുപോലെ പലതും അനുഭവിക്കുന്നില്ലേ, റേപ്പ് ചെയ്യപ്പെടുന്നില്ലേ? ഓസ്ട്രേലിയൻ മെയിൻ സ്ട്രീം മീഡിയയിൽ നിങ്ങളടക്കമുള്ള മീഡിയ എനിക്കറിയില്ല, അതിൽ അങ്ങനെയാണോ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്? ഒരു ഓസ്ട്രേലിയൻ എന്നാണോ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്?
എസ് ബി എസ് എപ്പോഴും അബോർജൻസിന്റെ റൈറ്റ്സിന് വേണ്ടി ഏറ്റവും അധികം വാദിക്കുന്ന ഒരു സ്ഥാപനമാണ്.
ഞാൻ കണ്ടു, ഞാൻ ഒന്ന് രണ്ട് സീസൺ കണ്ടു, എനിക്ക് സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മീഡിയ ആൻഡ് പൊളിറ്റിക്സ്, മീഡിയ ആൻഡ് ഐഡിയോളജി. പ്രത്യേകിച്ച് നിങ്ങൾ ഏഷ്യാനെറ്റിൽ നിന്ന് വന്നുകൊണ്ട് ശശികുമാറിന്റെ ഒരു പ്രോഡക്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. അപ്പൊ മീഡിയ എപ്പോഴും എന്തിനാണോ വായനക്കാരുണ്ടാവുക, എന്തിനാണോ വ്യൂവേഴ്സ് ഉണ്ടാവുക, അതായിരിക്കുമല്ലോ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരിക. അപ്പൊ അതിനെ മറികടക്കാൻ കേരളത്തിലെ ദളിത് ഗ്രൂപ്പുകൾക്ക് കഴിയുന്നില്ല. ഉദാഹരണം, കാൻസിറാം പോലും അഞ്ചു കോടിയോ മറ്റോ മുടക്കിയിട്ട് ഇന്ത്യയിൽ ഒരു മീഡിയ സെന്റർ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ. അപ്പൊ അത് എളുപ്പമല്ല.
എന്തായാലും അവസാനമായി ഒറ്റക്കാര്യം കൂട്ടുള്ളത്, ഒരു ദളിത് സാഹിത്യത്തിന്റെ മലയാളത്തിലുള്ള ഒരു ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ എവിടെയാണ് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത്?
വളരെ ശക്തമാണ് മലയാള സാഹിത്യത്തിൽ. ഒരു പക്ഷേ ദളിത് സാഹിത്യമായിരിക്കും കൂടുതൽ എഴുതപ്പെടുന്നത്, കൂടുതൽ വായിക്കപ്പെടുന്നത്, കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കാരണം വളരെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ എഴുതുകയും അവരുടെ ഏത് തരത്തിലും മറ്റേതൊരു കവിയേക്കാളും ഒരു എഴുത്തുകാരനേക്കാളും ചാലഞ്ച് ചെയ്യാവുന്ന രൂപത്തിൽ ഉയർന്നു കഴിഞ്ഞു. ആ ഡിഡക്റ്റീവ് ഫേസ് ഒക്കെ പോയി, വളരെ വളരെ ശോഭനമായ, ശക്തമായ, വൈബ്രന്റ് ആയ ഭാവിയാണ് ഞാൻ കാണുന്നത്.
തീർച്ചയായും വളരെയധികം നന്ദി പ്രൊഫസർ എം ദാസൻ, ഇത്രയധികം നേരം എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഈ ദളിത് സാഹിത്യം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചതിന്.
താങ്ക് യു, വളരെ വളരെ നന്ദി, വളരെ നന്ദി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.